بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ഇന്നലെ നമ്മൾ എടുത്തത്, കാര്യമായി എടുത്തത്, സൂഫികൾക്കുള്ള മറുപടികളാണ്. സൂഫികൾ അൽഇൽമു ദാഹിർ, അതിനെ ഖുശൂർ എന്ന് വിളിക്കുകയും അതിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് തെറ്റാണ് എന്ന കാര്യമാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നതിന് ചുരുക്കം, മജാലിസുൽ ദിക്കർ, ദിക്കറിന്റെ സദസ്സുകൾ എന്നതുകൊണ്ടുള്ള ആദ്യത്തെ ഉദ്ദേശം മജാലിസുൽ ഫിഖ് ആണ്, ദീനു പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളാണ്. എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ നിസ്കരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സുകളാണ് ഇതുകൊണ്ടുള്ള ആദ്യത്തെ ഉദ്ദേശം എന്നാണ് സലഫുകളുടെ അഖ്വാലുകളിൽ നിന്ന് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. വഅമ്മ മഅരിഫതു, ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറയാണ്, വഅമ്മ മഅരിഫതു മാ അമറ അല്ലാഹു ബിഹി വനഹ അൻഹു വമാ യുഹിബ്ബുഹു വയർദാഹു വമാ യക്റഹുഹു വയൻഹ അൻഹു فيجب على كل من احتاج الى شيء من ذلك ان يتعلمه. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളും അവൻ വിരോധിച്ച കാര്യങ്ങളും എന്താണ് എന്നറിയൽ, അവൻ ഇഷ്ടമുള്ളത് എന്താണ്, അവന് തൃപ്തിയുള്ളത് എന്താണ് എന്നറിയൽ, അവന് വെറുപ്പുള്ളത് എന്താണ്, അവൻ വിരോധിച്ചത് എന്താണ് എന്നറിയൽ, അതെല്ലാം ഒരു വ്യക്തിക്ക് എത്രമാത്രം ആവശ്യമാണോ, എന്തുമാത്രമാണോ അവനത് ആവശ്യമുള്ളത്, ആ ഖദർ വരെ അത് പഠിക്കൽ അവന് നിർബന്ധമാണ്. വലിഹാദ റവ ഔ വലിഹാദ റുവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇബ്നു മാജിദ് ഹദീസാണ്, അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസാണ്. ഇൽമ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധ ബാധ്യതയാണ്. ഈ ഹദീസ് ഇമാം അസ്-സഹബി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് സാധിക്കുമെങ്കിൽ വായിക്കണം, സ്വയം വായിക്കണം. അലിമാം അസ്-സഹബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ആറ് റസായിലുകൾ, സിത്ത് റസായിൽ ലിലിമാം അസ്-സഹബി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ചെറിയ പുസ്തകമുണ്ട്. ഇമാം അസ്-സഹബിയുടെ ആറ് റിസാലകൾ, അതിൽ ഒന്നാമത്തെ റിസാല ഇതാണ്, ഷർഹു ഹദീസി തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഈ ഹദീസിൽ അദ്ദേഹം ഏതൊക്കെ ഇൽമാണ് നിർബന്ധമാകുക, ഏതൊക്കെ ഇൽമാണ് ഹറാമാവുക, ഏതൊക്കെ ഇൽമാണ് മക്രൂഹാകുക, ഏതൊക്കെ ഇൽമാണ് മുസ്തഹബ്ബാകുക, ഏതൊക്കെ ഇൽമാണ് മുബാഹാകുക, ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പഠിക്കണം എന്ന കാര്യം അദ്ദേഹം അതിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം, ഇമാം ജഹബിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിത്ത് റസായിൽ. فإنه يجب على كل مسلم معرفة ما يحتاج إليه في دينه. ഓരോ മുസ്ലിമിന്റെ മേലും തന്റെ ദീനിൽ അവന് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. കത്തഹാറ വസ്സല വസ്സിയാം, ഉദാഹരണത്തിന് ശുദ്ധി എങ്ങനെ വരുത്തണം, നിസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങൾ. ويجب على من له مال معرفة ما يجب عليه في ماله من زكاة ونفقة. അതുപോലെ തന്നെ സമ്പാദ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സമ്പത്തിൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സകാത്ത് എത്ര കൊടുക്കണം, എത്ര സദഖ കൊടുക്കണം, വഹജ്ജിൻ വ ജിഹാദ്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, ജിഹാദിൽ എന്തൊക്കെ ചെയ്യണം, ഈ തരം കാര്യങ്ങൾ പഠിക്കൽ അവന്റെ മേൽ നിർബന്ധമാകും. وكذلك يجب على كل من يبيع ويشتري ان يتعلم ما يحل ويحرم من البيوع او ما يحل ويحرم من البيوع ما يحل ويحرم من البيوع. അതുപോലെ തന്നെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം, യബീഉ എന്ന് പറഞ്ഞാൽ വിൽക്കുക, യഷ്തരി എന്ന് പറഞ്ഞാൽ വാങ്ങുക, യബീഉ വയഷ്തരി, വിൽക്കുന്ന വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബുയൂഇൽ കച്ചവടത്തിൽ ഹലാലായത് എന്തൊക്കെയാണ്, ഹറാമായത് എന്തൊക്കെയാണ് പഠിക്കൽ നിർബന്ധമാണ്. കമ ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലാ യബീഉ ഫീ സൂഖിനാ ഇല്ലാ മൻ ഖദ് ഫഖഹ ഫിദ്ദീൻ, ദീനിൽ വിവരമില്ലാത്തവർ നമ്മുടെ അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ല യബീഉ ഫീ സൂഖിനാ ഹാദാ മല്ല മൻ ഖദ് ഇല്ലാ മൻ ഖദ് ഫഖഹ ഫിദ്ദീൻ രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇത് പറയുക മാത്രമല്ല അങ്ങാടിയിലേക്ക് പോയിട്ട് ഹലാൽ ഹറാമുകളെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ദിറഉ കൊണ്ട് വടി കൊണ്ട് അവരുടെ തലക്കടിക്കുമായിരുന്നു. എന്നിട്ട് കച്ചവടം ഇവിടുന്ന് എടുത്ത് കാലിയാക്കാൻ പറയും, ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഖറജഹു അത്തിർമിദി ويروى بإسناد فيه ضعف عن علي رضي الله عنه قال ضعيفا ഒരു സനദിലൂടെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്. അൽഫിഖു ഖബ്ല തിജാറ, കച്ചവടത്തിന് മുൻപാണ് ദീനു പഠിക്കേണ്ടത്. ഇന്നഹു മനിത്തജറ ഖബ്ല അൻ യതഫഖഹ ഇർതതമ ഫിർ റിബാ ثم ارتതമ, ആരെങ്കിലും ദീനു പഠിക്കുന്നതിന് മുന്നേ കച്ചവടം ചെയ്താൽ ഇർത്തതമ ഫിർ റിബാ, ഇർത്തതമ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇർത്തതമ ഫിൽ അംരി ഇദാ ലം യഖ്ദിർ അലൈഹി അൽ ഖുറൂജ് മിൻഹു, ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത അവസ്ഥക്കാണ് ഇർത്തതമ എന്ന് പറയാം. ഇർത്തതമ ഫിർ റിബാ, അവൻ പലിശയിൽ കെട്ടപ്പെടും എന്ന്, പുറത്തു കടക്കാൻ പറ്റാത്ത രൂപത്തിൽ അവൻ പലിശയിൽ കെട്ടപ്പെടും. സുമർത്തതം, പിന്നീടും അതിൽ തന്നെ വീണു കൊണ്ടിരിക്കും. അൽഫിഖു ഖബ്ല തിജാറ, കച്ചവടത്തിന് മുൻപാണ് പഠിക്കേണ്ടത്. അന്നഹു മനിത്തജറ ഖബ്ല അൻ യതഫഖഹ ഇർതതമ ഫിർ റിബാ സുമർത്തതം. വസുഇല ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മുബാറക്കിനോട് ചോദിക്കപ്പെട്ടു, മല്ലദി യജിബു അലന്നാസി മിൻ തഅല്ലുമിൽ ഇൽം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാ യുഖദ്ദിമ അർറജുലു അലാ ഷൈഇൻ ഇല്ലാ ബിഇൽമിൻ യസ്അൽ വയതഅല്ലം, ഒരു മനുഷ്യൻ ദീനിൽ ഒരു കാര്യത്തിലേക്കും മുൻകടക്കാൻ പാടില്ല, ഇല്ലാ ബിഇൽമിൻ അറിവോടു കൂടിയിട്ടല്ലാതെ, യസ്അൽ വയതഅല്ലം അവൻ ചോദിക്കണം അവൻ പഠിക്കണം, എന്നിട്ടേ ദീനിൽ ഒരു കാര്യത്തിൽ അതിലേക്ക് കാലെടുത്തു വെക്കാൻ പാടുള്ളൂ. ല യഖ്ദമു എന്നും പറയാം, ല യുഖദ്ദിമു എന്നും പറയാം. ഫഹാദ അല്ലദി യജിബു അലന്നാസി മിൻ തഅല്ലുമിൽ ഇൽമി, ഇതാകുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൽമിൽ നിന്ന് പഠിക്കൽ നിർബന്ധമായിട്ടുള്ളത്. ثم فسره وقال, എന്നിട്ട് അദ്ദേഹം തന്റെ വാക്കുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ലൗ അന്ന റജുലൻ ലം യകുൻ ലഹു മാലുൻ ലം യകുൻ അലൈഹി വാജിബുൻ അൻ യതഅല്ലമ സകാ, ഒരു മനുഷ്യന് സമ്പാദ്യമില്ലെങ്കിൽ, പണമില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് പഠിക്കൽ നിർബന്ധമില്ല. ഒരാൾക്ക് സക്കാത്തിന്റെ നിസാബത്തൊന്നും സമ്പാദ്യം കയ്യിലില്ല, തൈബ്, അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമില്ല, വാജിബല്ല. പഠിച്ചാലോ? പഠിച്ചാൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്, ഇത് ഖൈറാണ്. فإذا كان له 100 درهم وجب عليه أن يتعلم, അവന്റെ അടുക്കൽ 200 ദിർഹം ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. كم يخرج ومتى يخرج, എത്ര ഞാൻ കൊടുക്കണം, എപ്പോഴാണ് കൊടുക്കേണ്ടത്, وأين يضع, അതുപോലെ സമ്പാദ്യം ഞാൻ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത്, وسائر الأشياء على هذا, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിക്കൽ നിർബന്ധമാണ്. وسئل الإمام أحمد رحمه الله عن الرجل ما يجب عليه من طلب العلم, الإمام أحمد നോട് ചില ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചു, ഒരു മനുഷ്യന് നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? فقال, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ما يقيم به الصلوات وأمر دينه من الصوم والزكاة, അയാൾക്ക് തന്റെ നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുന്ന, അതുപോലെ നോമ്പ് സകാത്ത് പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാവുന്ന രൂപത്തിലുള്ള അറിവ്. വദക്കറ ഷറായിഉൽ ഇസ്ലാം, എന്നിട്ട് പിന്നീട് അദ്ദേഹം ഇസ്ലാമിലെ ചില മതനിയമങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കൽ നിർബന്ധമായത്. വഖാല യംബഗി ലഹു അൻ യതഅല്ലമ ദാലിക, ഇതൊക്കെ പഠിക്കൽ അയാൾക്ക് അനുയോജ്യമാണ് അല്ലെങ്കിൽ നിർബന്ധമാണ്. വഖാല അയ്ദൻ, അദ്ദേഹം പറഞ്ഞു, അതായത് അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, الذي يجب على الانسان من العلم ما لا بد له منه في صلاته واقامه دينه, ഒരു മനുഷ്യനെ മേൽ നിർബന്ധമാകുന്നത്, ഇൽമിൽ നിന്ന് നിർബന്ധമാകുന്നത്, ഒന്ന് നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, രണ്ട് വഇഖാമത്തി ദീനിഹി, എങ്ങനെ ഇഖാമത്ത് കൊടുക്കണം, ഇതാർത്ഥം ദീൻ എങ്ങനെ നിലനിർത്തണം, ദീൻ എങ്ങനെ നിലനിർത്തണം എന്ന കാര്യം പഠിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. വഅലം അന്ന ഇൽമൽ ഹലാലി വൽ ഹറാമി ഇൽമുൻ ശരീഫ്. ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കുക എന്ന ഇൽമ് അത് വളരെ മഹത്തരമായ ഇൽമാണ്. ومنهما تعلمه فرض عين ومنهما تعلمه فرض عين അതിൽ ചിലത് പഠിക്കൽ ഫർദ് ഐനാണ്. ഫർദ് ഐൻ എന്നാണ്, ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാണ്. ഓരോ വ്യക്തി അയാളെ പരിഗണിച്ചുകൊണ്ടാണ് ആ നിയമം നിശ്ചയിക്കപ്പെട്ടുള്ളത്. അയാളുടെ മേൽ തന്നെ നിർബന്ധമാണ് ഫർദ് ഐൻ. ومنهما هو فرض كفايه അതിൽ ചിലത് ഫർദ് കിഫായാണ്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്താൽ സഖത അനിൽ ബാഖീൻ, ബാക്കിയുള്ളവരുടെ മേൽ നിന്ന് അതിന്റെ ബാധ്യത ഇല്ലാതെയാണ്. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാണ്. ഉദാഹരണത്തിന് ഒരു മുസ്ലിം മരണപ്പെട്ടു, അയാളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ ഫർദ് കിഫായാണ്. ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ എല്ലാവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ മേലുള്ള കുറ്റം ഒഴിവാകും. വഖദ് നസ്സൽ ഉലമ ഫർദ് കിഫായായ ഇൽമിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഖറാത്ത്, അതുപോലെ തന്നെ അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ അഹ്ലുൽ ബിദായിന് മറുപടി കൊടുക്കൽ, അതൊക്കെ ഫർദ് കിഫായാണ്. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ അതിനു വേണ്ടി ചില വിഭാഗം എന്തായാലും ഉണ്ടായിരിക്കണം. وقد نص العلماء على ان تعلمه افضل من نوافل العبادات. പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഫർദായ ഇൽമ് പഠിക്കലാണ് ഇബാദത്തുകളെ നവാഫിലുകളെക്കാൾ, സുന്നത്തായ ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠം. സുന്നത്തായ ഇബാദത്തുകളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠം എന്താണ്? ഫർദായ ഇൽമ് പഠിക്കലാണ്. അബുദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേ കാണാം, ലിഅൻ അതഅല്ലമ മസ്അലത്തൻ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉസല്ലി നാഫിലത്തൻ. സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ ദീനിൽ ഒരു മസ്അല പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാൾ, ഞാൻ ഇത്ര തവണ തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദീനിലെ ഒരു മസ്അല പഠിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. അത് സഹാബിയാണ് അബുദർദ. സഹാബികൾ തന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അബുദർദ പറഞ്ഞിട്ടുണ്ട്, വേറെയും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അഫ്ദൽ ഇത് തന്നെയാണ്, കാരണം വാജീബാണ്. ഉദാഹരണത്തിന് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന പഠിക്കുന്ന സമയത്ത്, വാജിബായ ഇൽമു പഠിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഠിക്കുന്നതിൽ തുടരാം. കാരണം ഒരു വാജിബും സുന്നത്തും ഒരുമിച്ച് വന്നാൽ വാജിബാണ് മുന്നിൽ വെക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അള്ളാഹു പറഞ്ഞതായി കാണാം, ആദം സന്തതികൾ എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പം സിദ്ധിക്കാൻ അവർക്ക് സാധിക്കുക ഞാൻ അവരുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നീട് അവർക്ക് സാധിക്കിയത് കൊണ്ടാണ്, നവാഫിലുകൾ കൊണ്ടാണ്. ഹദീസിന്റെ ലഫ്ദ് എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് എന്റെ അടുക്കലേക്ക് അടുക്കാൻ സാധിക്കുക ഫർദുകൾ കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഈ കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്. മിൻഹും അഹമ്മദ് ഇസ്ഹാഖ്, ഇസ്ഹാഖ് ഇബ്നു റഹ്വൈ, ഇസ്ഹാഖ് ഇബ്നു റഹ്വൈ വലിയ പണ്ഡിതനാണ്, ബുഖാരിയുടെ ഉസ്താദാണ്. ഇസ്ഹാഖ് ഇബ്നു റഹ്വൈ അഹമ്മദിന്റെ സമകാലികനാണ്. റഹിമഹുമുല്ലാഹു ജമീഅൻ. അപ്പൊ ഈ കാര്യങ്ങൾ പഠിക്കലാണ് അവരുടെ മേൽ നിർബന്ധമാകുക. അത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അഫ്ദലാണ്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല ഈ വിഷയത്തിൽ ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഇബ്നു ഖയ്യിമിനെ പോലുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ നല്ല കലാമുകളുണ്ട്. അതായത് ഇബാദത്തുകളെ എങ്ങനെ വേർതിരിക്കാം, ഇബാദത്തുകളുടെ അഫ്ളിയത്ത്, അതിന്റെ മറാത്തിബുകൾ എങ്ങനെ വേർതിരിക്കാം. മുഅസിരികളായ ചില പണ്ഡിതന്മാരിൽ അവരിൽ ചില ആളുകൾ അസ്ബാബു തഫാദുൽ അഅ്മാൽ, അസ്ബാബു തഫാദുലിൽ അഅ്മാൽ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പുസ്തകം മാഷാ ഈ വിഷയത്തിൽ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എങ്ങനെയാണ് അഅ്മാലുകളുടെ ഫളുകൾ മാറി മറിയാം? അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫലമുണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ നിസ്കരിക്കുന്നതും ഹറമിൽ പോയി നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? തഫാദുലിന്റെ ഒരു കാരണം മക്കാനാണ്. ജമാനിന് വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് അല്ല, റമദാനിൽ നിസ്കരിക്കുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ടാകും റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നിസ്കരിക്കുന്നതിനൊക്കെ. ചില സമയത്ത് ഒരു പ്രവർത്തനം അഫ്ദലാകും, അതേ പ്രവർത്തനം തന്നെ വേറെ ചില സമയത്ത് ഹറാമാകും. ചില സമയത്ത് ഒരു പ്രവർത്തനം ഏറ്റവും അഫ്ദലായ കാര്യമായിരിക്കും, അതേ അഫ്ദലായ പ്രവർത്തനം ചില സമയത്ത് ഹറാമായിരിക്കും. അതിന് ഉദാഹരണം ഏതാ? ഖിറാഅത്ത്, ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ അഫ്ദലായ ഖിറാഅത്ത് തന്നെ, ഏറ്റവും അഫ്ദലായ കാര്യമാണ്. റുക്കുവിലാണെങ്കിലോ ഹറാമാണ്, പാടില്ല. റുക്കുവിൽ ഖുർആൻ പാരായണം അനുവദനീയമല്ല, ഹറാമാണ്. റുക്കുവിന്റെ സന്ദർഭത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, അദ്ദേഹം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ വിഷയത്തിൽ നല്ലൊരു വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തനങ്ങളുടെ അഫ്ളലിയത്ത്, അതിന്റെ ശ്രേഷ്ഠത സമയങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറും. ചില സമയത്ത് അത് അഫ്ളലായിരിക്കും, ചില സമയത്ത് അത് ഹറാമായിരിക്കും, ചില സമയത്ത് മറ്റു പ്രവർത്തനങ്ങൾ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില സമയത്ത് വാളു കൊണ്ടുള്ള യുദ്ധമായിരിക്കും അഫ്ളൽ, ചില സമയത്ത് നാവ് കൊണ്ടുള്ള സംസാരമായിരിക്കും അഫ്ളൽ. ഇങ്ങനെ ഓരോ സമയത്തും പ്രവർത്തനങ്ങളുടെ തഫാദുൽ, അതിനുള്ള അഫ്ളലിയത്ത് മാറിക്കൊണ്ടിരിക്കും. അതിന് ബാഹ്യമായ പല ഘടകങ്ങളുണ്ടായിരിക്കും. നാട്ടിലെ അവസ്ഥകൾ ചിലപ്പോൾ കാരണമാവും. ഉദാഹരണത്തിന്, ഷിർക്കിൽ മുങ്ങി നിൽക്കുന്ന ഒരാളോട് പറയാൻ ഏറ്റവും അർഹമായിട്ടുള്ള ഏതാണ്? തൗഹീദാണ്. അതേസമയം മഅസിയത്തുകളിൽ മുങ്ങിയിട്ടുള്ള തൗഹീദുള്ള അയാളോട് പറയൽ ആ സന്ദർഭത്തിൽ അഫ്ളായിട്ടുള്ളത് മറ്റു നസീഹത്തുകളാണ്. ഇങ്ങനെ അമലുകളുടെ മർത്തബകൾ, പ്രവർത്തനങ്ങളുടെ സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോ അൽഫഖ് ഫിദ്ദീൻ, ദീൻ പഠിക്കുക എന്നത് അർക്കാനുൽ ഇസ്ലാം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളായ കാര്യമാണ്. അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഇസ്ലാം ഏതൊക്കെ? ഷഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഈ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളായത് ഏതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു രാത്രി നിസ്കാരമാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞു അൽ ജിഹാദ് ഫി സബീലില്ലാ, യുദ്ധം ചെയ്യലാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞു അൽഫഖ് ഫിദ്ദീൻ, ദീനിൽ വിജ്ഞാനം നേടലാണ്. അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായമായി നമുക്ക് തോന്നുന്നത് വല്ലാഹു അലം ദീന് പഠിക്കലാണ് എന്നാണ്. അതിനവർ തെളിവായി പറഞ്ഞ ആയത് ഏതാണ്? പഠിച്ച ആയത്താണ് ഒമാഖ അഹ്സൻതു ഒമാ കാന ലിൽ മുഅ്മിനീന അൻ യൻഫിറു കാഫ ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തൻ طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. ഈ ആയത്താണ് ഒരു തെളിവായി പറഞ്ഞത്. മുന്നേ പഠിച്ച ആയത്താണ്. ശരി, അപ്പൊ ഇൽമ് പഠിക്കലാണ് ഏറ്റവും അഫ്ളായ കാര്യം, വാജിബായ ഇൽമ്. വകാന അഇമ്മത്തു സലഫി യതവഖൗന അൽകലാമ ഫീഹി തവറുഅൻ. അപ്പൊ ഇൽമ് പഠിക്കുക, ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആ വിഷയത്തിൽ സംസാരിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സലഫുകൾ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ തവറുഅ് കാണിച്ച്, തവറുഅ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത. യതവഖൗന അൽകലാം, സൂക്ഷിച്ചിരുന്നു അവർ വാക്കുകളെ, സൂക്ഷിച്ചിരുന്നു. ലിഅന്നൽ മുതകല്ലിമ ഫീഹി മുഖ്ബിറുൻ അനില്ലാഹി ബിഅംരിഹി വനഹി. കാരണം ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അവൻ മുഖ്ബിറുൻ അനില്ല, അവൻ അള്ളാഹുവിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുന്നവനാണ്. ബി അംരിഹി വനഹി, അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ വിരോധങ്ങളും അറിയിക്കുന്ന, അവനിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുന്ന ഒരാളെ പോലെയാണ് ദീനിന്റെ കാര്യം സംസാരിക്കുന്നവന്റെ അവസ്ഥ. മുബല്ലിഗുൻ അൻഹു ശറഅഹു വദീനഹു, അള്ളാഹുവിൽ നിന്ന് അവന്റെ ശറഅ്, അവന്റെ ദീനും അവന്റെ മതനിയമങ്ങളും എത്തിച്ചു കൊടുക്കുന്നവനെ പോലെയാണ് അവന്റെ അവസ്ഥ. അപ്പൊ അവൻ പറയുമ്പോൾ സൂക്ഷിക്കുന്നത് അള്ളാഹിന്റെ അടുത്താണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? അയ്യു സമാഇൻ ഫദില്ലുനി വ അയ്യു അർദിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫിൽ ഖുർആനി മാ ലാ അഅലം. ഏതാകാശമാണ് എനിക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, അള്ളാഹുവിന്റെ കിതാബിൽ എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ. وكان ابن سيرين اذا سئل عن شيء من الحلال والحرام تغير لونه وتبدل. ابن سيرين, محمد بن سيرين رحمه الله, അദ്ദേഹത്തോട് ഹലാൽ ഹറാമുകളിൽപ്പെട്ട എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ تغير لونه, അദ്ദേഹത്തിന്റെ നിറം, ശരീരത്തിന്റെ നിറമൊക്കെ മാറും. وتبدل, അതാകെ മാറി മറിയും. حتى كانه ليس بالذي كان, ഇതുവരെ ഉണ്ടായിരുന്നതല്ലാത്ത ഒരാളെ പോലെയായിരിക്കും പിന്നെ അദ്ദേഹത്തെ തോന്നിക്കുക. ഇതുവരെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അതേപോലെ ആളല്ല, തൊട്ടു മുന്നേ കണ്ട ആളല്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ വഖാല അത്താബ് ഇബ്നു സായിബ് അദ്ദേഹം പറഞ്ഞു, അദറക്തു അഖ്വാമൻ ഇൻ കാന അഹദുഹും ലയുസ്അലു അനി ശൈഇ ഫയതകല്ലമു വഇന്നഹു ലയുറഅദ്. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവരിൽ ഒരാൾ അവരോട് എന്തെങ്കിലും ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫയതകല്ലം സംസാരിക്കും, വഇന്നഹു ലയുറഅദ് അവൻ ഇങ്ങനെ വറക്കുന്നുണ്ടാകും. യുറഅദ് എന്നാണ് അത്താബ് ഇബ്നു സായിബ്. മുഫസ്സിറുകളുടെ ഇടയിൽ കേൾക്കാറുള്ള പേരാണ് ഇദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തമായ വിവരങ്ങൾ അറിയില്ല. വറുവി അൻ മാലിക്കിൻ അന്നഹു കാന ഇദാ സുഇല അൻ മസ്അലത്തിൻ കഅന്നഹു ബൈനൽ ജന്നതി വന്നാർ. ഇമാം മാലിക്കിനെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, അദ്ദേഹത്തോട് എന്തെങ്കിലും മസ്അല ചോദിച്ചു കഴിഞ്ഞാൽ കഅന്നഹു ബൈനൽ ജന്നതി വന്നാർ, അദ്ദേഹം സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ഞാൻ അത്രയും പേടിച്ചിട്ടേ സംസാരിക്കുള്ളൂ. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ഇമാം മാലിക്കിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഏതാണ്ട് 38-ഓ 40-ഓ മസ്അലകൾ ചോദിച്ചു. അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾക്ക് ഒഴികെ ബാക്കി ഒറ്റൊന്നിന് ഉത്തരം പറഞ്ഞില്ല, അതിരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇമാം മാലിക്, ഇത്രയും ദൂരം ഞാൻ നിങ്ങളെ തേടി വന്നിട്ട് ആകെ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടിയത്, ബാക്കി 38-ഓ ഉത്തരമില്ല, ഞാൻ എന്താണ് നാട്ടുകാരോട് പറയേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, اذهب فاخبرهم ان الامام مالك لا يدري امام مالك ഒന്നും അറിയില്ല എന്ന് നീ ജനങ്ങൾക്കിടയിൽ പോയി വിളിച്ചു പറയുക. ഇങ്ങനെയൊക്കെ സൂക്ഷ്മത കാണിച്ചിട്ടും ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞതായി കാണാം, ഞാൻ കിതാബിൽ നിന്നോ സുന്നത്തിൽ നിന്നോ തെളിവില്ലാതെ സംസാരിച്ച, എന്റെ അഭിപ്രായം അനുസരിച്ച് സംസാരിച്ച, എനിക്ക് മനസ്സിലായതനുസരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ വാക്കുകൾക്കും ഇത്രയെണ്ണം ചാട്ടയടി എനിക്ക് കിട്ടുകയും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചോദിക്കപ്പെടാതെ അതിന്റെ പേരിൽ ഞാൻ വെറുതെ വിടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ അള്ളാഹുവിന്റെ ദീനിൽ എന്റെ അഭിപ്രായം അനുസരിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ആ ഓരോ കാര്യങ്ങൾക്കും ഇത്രയെണ്ണം ചാട്ടയടി കിട്ടി, ആ അഭിപ്രായങ്ങളെക്കുറിച്ച് എനിക്ക് അനുകൂലമായിട്ടും വേണ്ട, എനിക്ക് എതിരായിട്ടും വേണ്ട, അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കപ്പെടാതെ പരലോകത്ത് ഞാൻ കഴിച്ചിലായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം അസ്-സുഹ്റി റഹിമഹുള്ള അതല്ലെങ്കിൽ ഇമാം അഷ്-ശഅബി രണ്ടിലൊരാളാണ്, അവരോട് ഒരിക്കൽ ചില ആളുകൾ ഒരാൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നാ ലനസ്തഹി മിൻ കലാമിക്, ഞങ്ങൾ ഇങ്ങനെ ഇന്ന എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൽ മലായിക്കത്തു ലം തസ്തഹി, മലക്കുകൾ അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ ലജ്ജിച്ചിട്ടില്ല. എപ്പോഴാണ് അവരറിയില്ല എന്ന് പറഞ്ഞു? മലക്കുകൾ എപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു? മലക്കുകൾ എപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോ അല്ലേ, ആദം അംബിഹും ബിസ്മഇഹ ഉല എന്ന് അല്ലാഹു സുബ്ഹാന തആല ആദം നബിയോട് പറഞ്ഞു. അതുപോലെ തന്നെ മലക്കുകളോടും പറഞ്ഞു. മലക്കുകൾ പറഞ്ഞത് എന്താണ്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന ഇന്നക അൻത അൽ അലീമുൽ ഹകീം, അല്ലാഹു സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചെന്നല്ലാത്ത വേറെ അറിവും ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ മലക്കുകൾ അവർക്ക് അറിവില്ലാത്ത കാര്യം അറിവില്ല എന്ന് പറയാൻ ലജ്ജിച്ചിട്ടില്ല, പിന്നെന്തിനാണ് ഞാൻ ലജ്ജിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചതായി കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇൽമു ലാ അദ്രി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഏതാണ്ട് ഒരു വോളിയം വരുന്ന ഒരു പുസ്തകം, ഇൽമു ലാ അദ്രി, എനിക്കറിയില്ല എന്ന ഇൽമ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം മാഷാ നല്ല പുസ്തകമാണ്. അതിന്റെ പ്രത്യേകത, അതിൽ ധാരാളം എഴുതിയ ആളുടെ വാക്കുകളൊന്നും ധാരാളം ഇല്ല, സലഫുകളുടെ അടുക്കൽ നിന്ന് ഈ വിഷയത്തിൽ വന്ന ആധാറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുപോലെ തന്നെ സഹാബികൾ പറഞ്ഞത്, താബിഈങ്ങൾ പറഞ്ഞത്, തബഈങ്ങൾ പറഞ്ഞത്, മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഷായിരീങ്ങൾ പറഞ്ഞത്, കവികൾ പറഞ്ഞത്, ഉദബാക്കൾ പറഞ്ഞത്, ഇങ്ങനെ ചരിത്രത്തിൽ അറിവില്ല എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു വലിയ അവരുടെ ചരിത്രം. അത് മാത്രം എടുത്തുകൊടുത്ത ഒരു പുസ്തകം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. وكان الامام احمد شديد شديد التورع في اطلاق لفظ الحرام والحلال او دعوى النسخ. الامام احمد رحمه الله അദ്ദേഹം ശക്തമായി സൂക്ഷിക്കുന്നവനായിരുന്നു. في اطلاق لفظ الحلال والحرام, ഹലാൽ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിൽ നിന്ന് വളരെ സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? الامام احمد بن حنبل رحمه الله. او دعوى النسخ, അതല്ലെങ്കിൽ ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആയത്ത് മറ്റേതിനെ ദുർബലമാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് അദ്ദേഹം വളരെ സൂക്ഷിച്ചിരുന്നു. ونحو ذلك مما يجسر عليه غيره كثيرا. അദ്ദേഹമല്ലാത്ത ഇന്നുള്ള ധാരാളം ആളുകൾ ഒരു പേടിയും പേടിക്കാത്ത, ഒരു ഭയവും കാണിക്കാത്ത ഈ തരത്തിലുള്ള, വഅലൈക്കും സലാം, ഈ തരത്തിലുള്ള വാക്കുകൾ പറയാൻ അദ്ദേഹം വളരെ പേടിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞെന്താ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്തത് എന്ത് ചെയ്യരുത്, നീ അതിന്റെ പിന്നാലെ പോകരുത്. നിന്റെ കേൾവിയും നിന്റെ ചിന്തയും അതുപോലെ നിന്റെ കാഴ്ചയും ഒക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖൂലു ലിമ തസിഫു അൽസിനതികുമുൽ കദിബ് ഹാദാ ഹലാൽ وهذا حرام لتفتروا على الله الكذب. നിങ്ങളുടെ നാവിന് തോന്നുന്നതിനനുസരിച്ച് ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നതിന് സലഫുകൾ ധാരാളം പേർ ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് പറഞ്ഞിരുന്നില്ല. വഅക്സറു അജീബതിഹി, അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ കൂടുതലും ഉണ്ടായിരുന്നത് അർജു വഅഖ്ഷ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രയോഗങ്ങളാണ്. അർജു വഅഖ്ഷ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഭയക്കുന്നു. വഅഖ്ഷ, ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഭയക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമുണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔ അഹബ്ബു ഇലയ്യ, ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വനഹ്വി ദാലിക്, ഇതുപോലുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന്. അല്ലാതെ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് ല, അത്തരം വാക്കുകൾ അദ്ദേഹത്തിന് വളരെ കുറച്ചേ കേൾക്കാറുള്ളായിരുന്നു. അതുകൊണ്ടാണ് സലഫുകൾ അവരിൽ ധാരാളമായി, പ്രത്യേകിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ അവരിൽ നിന്ന് ധാരാളമായി വഅക്റഹു, ഞാൻ വെറുക്കുന്നു എന്ന പദം വന്നിട്ടുണ്ട്. ചില ഹറാമുകളെ കുറിച്ച് അവർ വഅക്റഹു അനിയഫഅല മിസ്ലഹാദ, ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഞാൻ വെറുക്കുന്നു. അതിന്റെ അർത്ഥം കറാഹത്തല്ല, അവിടുത്തെ ഉദ്ദേശം ഹറാം എന്നാണ്. സലഫുകളുടെ അടുക്കൽ കറാഹത്ത് എന്ന പദം ചിലപ്പോൾ ബഹുഭൂരിപക്ഷ സന്ദർഭം ഹറാം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടത്. അവർ കറാഹത്ത് എന്ന് നമ്മൾ പറയാനുള്ള കറാഹത്ത് ഏതാണ്? വെറുക്കപ്പെട്ടത്, ചെയ്താൽ തെറ്റില്ല, ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന അർത്ഥത്തിലുള്ള കറാഹത്തുണ്ട്. അതല്ല സലഫുകളുടെ അടുക്കൽ ബഹുഭൂരിപക്ഷത്തിന്റെ അടുക്കലും കറാഹത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അവർ വഅക്റഹു, ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം പലതും ഹറാം എന്നായിരുന്നു. പക്ഷെ അവർ ആ പദം പ്രയോഗിക്കാൻ ഭയന്നിരുന്നു, ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് പറയാൻ അവർ പേടിച്ചിരുന്നു. وكان هو ومالك وغيرهما يقولون كثيرا لا ندري. امام احمد അതുപോലെ മാലിക് അവരല്ലാത്ത പല പണ്ഡിതന്മാരും ധാരാളമായി പറഞ്ഞിരുന്ന വാക്കാണ് ലാ അദ്രി, ഇന്ന് വളരെ കുറച്ച് സമയം മാത്രം ആൾക്കാർ പറയുന്ന വാക്കാണ്. وكان احمد يقول ذلك في مساله. امام احمد പല മസ്അലകളിലും അപ്രകാരം പറയും. മാത്രമല്ല ويذكر للسلف فيها اقوالا عديده. എന്നിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം പറയും, സലഫുകളിൽ ഇങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ശാഫിഈ ഇങ്ങനെ പറഞ്ഞു, മാലിക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുഫിയാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉസാഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വയുരീദു ബിഖൗലിഹി ലാ അദ്രി ഐ അർറാജിഹൽ മുഫ്തി മുഫ്ത ബിഹി മിൻ ദാലിക്, ഇങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു പറയും. സഈദ് ഇബ്നു ജുബൈർ ഇങ്ങനെ ധാരാളം സലഫുകളുടെ പേരുകൾ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മസല ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, ഇന്നയാൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം ഇന്നതാണ്, ഇന്നയാൾക്ക് ഇന്ന അഭിപ്രായമാണ് ഉള്ളത്. ഇങ്ങനെ പലരുടെയും അഭിപ്രായം അദ്ദേഹം എടുത്തു പറയും. എന്നിട്ട് അവസാനം അദ്ദേഹം പറയും, ലാ അദ്രി, എനിക്ക് അറിയില്ല. ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് റാജിഹ്, ഏതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം അഭിപ്രായങ്ങൾ അദ്ദേഹം പറയും, ഇന്ന ആളുകൾക്ക് ഇന്ന അഭിപ്രായം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദിനെ ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അൽ ഫുഖഹാഉൽ അർബ അല്ലെങ്കിൽ അൽ അഇമ്മത്തുൽ അർബ, നാല് ഇമാമിങ്ങൾ, അബു ഹനീഫ, അൽ ഇമാം മാലിക്, അൽ ഇമാം ശാഫിഈ, അതുപോലെ അൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അങ്ങനെയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദിനെ ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. കാരണം ഇമാം അഹമ്മദിന് വ്യക്തമായ ഒരു അഭിപ്രായം പല വിഷയത്തിലും കാണാൻ പറ്റില്ല. നിങ്ങൾ ഇനി ഫിഖ്ഹിന്റെ കിതാബുകൾ കുറച്ചു കാലം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇമാം അഹമ്മദിന്റെ കൗലു പറയുന്ന സമയത്ത് കാണാം, വഫി റിവായത്തില്ലി അഹമ്മദ്, വഫി റിവായത്തില്ലി അഹമ്മദ്, ഇമാം അഹമ്മദ് ഇങ്ങനെ പറഞ്ഞതായി ഒരു റിവായത്തിൽ കാണാം, ഇമാം അഹമ്മദിന്റെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ് ഉള്ളത്. പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുള്ളതായി കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ധാരാളമായി സലഫുകളുടെ ആധാറുകൾ കിട്ടുന്ന സമയത്ത് ധാരാളം അദ്ദേഹം പെട്ടെന്ന് സത്യത്തിലേക്ക് മടങ്ങുന്ന വ്യക്തിയായിരുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് ഇമാം അഹമ്മദിന്റെ കൗലുകൾ പെട്ടെന്ന് മാറി മറിഞ്ഞിരുന്നു. ധാരാളമായി അദ്ദേഹത്തിന് അഖ്വാലുകൾ ഉള്ളത് കൊണ്ട് ചില ആളുകൾ അദ്ദേഹത്തിന്റെ കൗലു തന്നെ എടുത്തു കൊടുക്കാറില്ല. ഉദാഹരണത്തിന് ഇബ്നു റുഷ്ദ്, അദ്ദേഹത്തിന്റെ ബിദായത്തുൽ മുജ്തഹിദിൽ ഇമാം അഹമ്മദിന്റെ കൗലു എടുത്തു കൊടുത്തിട്ടില്ല. മറ്റു മൂന്ന് പേരുടെയും കൗലുണ്ട്, പക്ഷെ ഇമാം അഹമ്മദിന്റെ കൗലില്ല. അതിനൊരു കാരണമായി ചിലർ പറഞ്ഞത്, ഇമാം അഹമ്മദിന് റഹ്മഹുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു കാര്യം ഇന്നതാണ് ഹലാൽ അല്ലെങ്കിൽ ഇന്നതാണ് ഹറാം എന്ന് അറുത്തുമുറിച്ച് പറയുന്നത് ഭയന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഭയക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അല്ല, ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്. ഇമാം അഹമ്മദിനെ പോലെയുള്ള ജബലുകൾ, ഇൽമിൽ ഉണ്ടായിരുന്ന പർവ്വതങ്ങൾ, അവരിപ്രകാരം പറയാൻ ഭയന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പല ആളുകളുടെ അവസ്ഥ എന്താണ്? ഇൽമിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ എന്താ പറയുക, അതിലൊന്നും നമ്മൾ നേടിയിട്ടില്ല, ഏതാണ്ട് അതിന്റെ തീരത്ത് ഇങ്ങനെ നിൽക്കണം. അതിലൊന്നും ആവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എത്ര പെട്ടെന്നാണ് ഒരു പുസ്തകത്തിൽ എവിടെയെങ്കിലും ഹറാം എന്ന് കണ്ടാൽ മതി, തയ്യും. പിന്നെ അവൻ പറയും ഹറാമാണ്, എന്നത് ഹറാമാണ്, എന്നത് ഹലാലാണ്. ഇനി അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയെങ്കിലും പറയട്ടെ, ഈ പുസ്തകത്തിൽ ഞാനത് ഹറാമായിട്ടാണ് കണ്ടിട്ടുള്ളത്, ഈ പുസ്തകത്തിൽ ഇന്ന പണ്ഡിതൻ അത് ഹലാലാണ് എന്നാണ് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളത്, അല്ലാതെ അത് ഹലാലാണ് അത് ഹറാമാണ് അത്തരം വാക്കുകളിൽ നിന്ന് അള്ളാഹുവിനെ പേടിക്കുന്നവർ വിട്ടു നിൽക്കട്ടെ. ومن مجالس الذكر ايضا مجالس العلم التي يذكر فيها تفسير كتاب الله او يروى فيها سنه رسول الله صلى الله عليه وسلم. ذكرന്റെ സദസ്സുകളിൽ പെട്ടതാണ് ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന മറ്റു സദസ്സുകൾ. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ കിതാബിന്റെ തഫ്സീർ വായിക്കപ്പെടുന്ന സദസ്സുകൾ, ഖുർആന്റെ വിശദീകരണം പറയുന്ന സദസ്സുകൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകൾ. فإن كانت رواية الحديث مع تفسير معانيها فذلك أكمل وأفضل من مجرد رواية ألفاظه. ഹദീസിന്റെ സദസ്സുകളാണെങ്കിൽ ഏറ്റവും നല്ലത് ഹദീസുകൾ മാത്രം വെറുതെ പറയാതെ ഹദീസിന്റെ വിശദീകരണം കൂടി പറഞ്ഞു കൊടുക്കലാണ്. അതാണ് കൂടുതൽ പരിപൂർണമായതും കൂടുതൽ ശ്രേഷ്ഠമായതും. ويدخل في الفقه في الدين كل علم مستنبط من كتاب الله او سنه رسوله صلى الله عليه وسلم. അല്ലാഹുവിന്റെ ദീനു പഠിക്കുക എന്നതിൽ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ഇൽമും പെടും. എല്ലാ ഇൽമും കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്ന് കിട്ടിയതാണോ അതൊക്കെ ഈ പറഞ്ഞ ഇൽമിൽ പെടും. അതിന് പുറത്തുള്ളതാണെങ്കിലോ അതൊരിക്കലും ശറഈയായ ഇൽമ് എന്ന് ചിലപ്പോൾ വിളിക്കപ്പെട്ടു കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ കിതാബ് റസൂലാണ് സുന്നത്ത്, ഇതിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? അത് ഇൽമു ശറഈയാണ്. അതിന് പുറത്തുള്ളത് അൽ ഇൽമു ദുനിയവിയാണ്. സവ ഉൻ കാന മിൻ ഉലൂമിൽ ഇസ്ലാം അല്ലതി ഹിയ അൽ അഅ്മാലു ദ്ദാഹിറ വൽ അഖ്വാൽ ഔ മിൻ ഉലൂമിൽ ഈമാൻ അല്ലതി ഹിയ അൽ ഇഅ്തിഖാദാതുൽ ബാത്തിന. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിപ്പിക്കപ്പെടുന്ന ഏത് ഇൽമും ശറഈയായ ഇൽമാണ്, അല്ലാഹു സുബ്ഹാന തആല പ്രശംസിച്ച ഇൽമാണ്. സവാഉൻ കാന മിൻ ഉലൂമിൽ ഇസ്ലാം അല്ലതി ഹിയ അൽ അഅ്മാലു ദ്ദാഹിറ വൽ അഖ്വാൽ. ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പുറമേക്ക് പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനവും ഇതിൽ പെടും. ഔ മിൻ ഉലൂമിൽ ഈമാൻ അല്ലതി ഹിയ അൽ ഇഅ്തിഖാദാതുൽ ബാത്തിന, അതല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ട ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് അള്ളാഹുടെ വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, ജിന്നുകളുടെ വിശ്വാസം, നബിമാരുടെ വിശ്വാസം, റസൂൽ കിതാബുകളുടെ വിശ്വാസം, ഖലാഖദറുള്ള വിശ്വാസം, ഇങ്ങനെ അഖീദാപരമായ വിഷയങ്ങൾ അതും ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. വഅദില്ലതു ദാലിക വബറാഹീനുഹുൽ മുഖററ ഫിൽ കിതാബി വസ്സുന്ന, ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെയുള്ള കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവുകൾ ഈ പറഞ്ഞ ഇൽമിൽ പെട്ടതാണ്. أو من علوم الإحسان التي هي علوم المراقبة والمشاهدة بالقلب. അതല്ലെങ്കിൽ ഇഹ്സാനിന്റെ ഇൽമിൽ പെട്ട, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ കൂടി അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവൻ ഇബാദത്ത് എടുക്കലാണ്. എന്താ മുഹമ്മദ് ഇപ്പൊ പറഞ്ഞു? അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ കൂടി അല്ല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കലാണ്. കുറെ തവണ വാക്കുകൾ മാറുന്നോണ്ട് എന്ത് ചെയ്യരുത്, തലയിൽ തെറ്റിപ്പോകരുത്. അൻ തഅബ്ദു അല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ആ വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ അതും ഇൽമിൽ പെട്ടതാണ്. അല്ലതി ഹിയ ഉലൂമുൽ മുറാഖബതി വൽ മുഷാഹദതി ബിൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം നൽകുന്ന, അള്ളാഹു സുബ്ഹാന തആല നിന്നെ നോക്കുന്നുണ്ട് എന്ന വ്യക്തമായ അറിവ് നിനക്ക് നൽകുന്ന ഈ ഇൽമുകളും അതിൽപ്പെട്ടതാണ്. വയദ്ഖുലു ഫീ ദാലിക ഇൽമുൽ ഖശ്യ, അള്ളാഹുക്കുള്ള ഭയം, അള്ളാഹുവിനുള്ള ഭയം എങ്ങനെയാണ് എന്ന് പഠിക്കൽ. വൽ മഹബ്ബ, അള്ളാഹിനെ സ്നേഹിക്കൽ എങ്ങനെ. വ റജ, അള്ളാഹുക്കുള്ള പ്രതീക്ഷ എങ്ങനെ. വൽ ഇനാബ, ഇനാബത്തിന്റെ കീഴൊതുങ്ങൽ, താഴ്മ, ഇതൊക്കെ ഇതിൽപ്പെടുന്ന ഇൽമാണ്. വസ്സബ്ർ വൽ റിദ, അതുപോലെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള ക്ഷമയും തൃപ്തിയും, ഇതൊക്കെ ഈ പറഞ്ഞ ഇൽമിൽ പെട്ടതാണ്. മഖാമാത്, അതല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഇബാദത്തിന്റെ വ്യത്യസ്തങ്ങളായ പദവികൾ. ഇബാദത്തിന് വ്യത്യസ്തങ്ങളായ പദവികളുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ഇബാദത്തിന് വ്യത്യസ്തങ്ങളായ പദവികളുണ്ട്. അൽ ഇനാബ, അൽ ഖുശൂ, അൽ മഹബ്ബ, അൽ ഖൗഫ്, അർ റജ, അൽ റഹ്ബ, അൽ റഗ്ബ, അൽ തവക്കുൽ, ഇങ്ങനെയുള്ള ഇബാദത്തിന്റെ മഖാമാത്തുകൾ, അള്ളാഹുക്കുള്ള ഇബാദത്തിലെ ഓരോ പടികൾ, ഓരോ പദവികൾ, ഈ വിഷയം വ്യക്തമായി വിശദീകരിക്കപ്പെട്ട പുസ്തകമാണ് ഇത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ആ പുസ്തകം പലതവണ പറഞ്ഞിട്ടുണ്ട്. മദാരിജു സാലിഖീൻ ഫി മനാസിലി ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഇതാ വിശദീകരിച്ചിട്ടുള്ളത്, അള്ളാഹുക്കുള്ള ഇബാദത്ത് അതിന്റെ പടികൾ എന്താണ്, അതിന്റെ പരിപൂർണമായ പടി അതുവരെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ പടികൾ, തുടക്കം എങ്ങനെയാണ്, അടുത്ത പടി എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ അള്ളാഹുക്കുള്ള ഇബാദത്ത് അതിന്റെ പരിപൂർണതയിൽ എപ്പോഴാണ് എത്താൻ സാധിക്കുക, അതാണ് ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പുസ്തകം നമ്മൾ വായിക്കേണ്ട നല്ല പുസ്തകമാണ്. അതിന്റെ മുഖ്തസറുണ്ട്, മദാരിജ് സാലിഖിന്റെ മുഖ്തസറുണ്ട്. ഏറ്റവും കുറഞ്ഞ അതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരിക്കലും വായിക്കണം. വകുല്ലു ദാലിക് ഖദ് സമ്മാഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദീസി സുആല ജിബ്രീൽ ലഹു അൻഹു ദീനൻ. ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ജിബ്രീലിൽ ദീൻ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ലേ, ഏതൊക്കെ? ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഈ മൂന്ന് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ദീൻ. എവിടെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹദീസ് ജിബിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്താണ്? ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും. ആ വന്നത് ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ നബി അതിനൊക്കെ ഉത്തരം നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജിബ്രീൽ തിരിച്ചുപോയി, സഹാബികൾക്കറിയില്ല ജിബ്രീലാണ് എന്ന്. അപ്പൊ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, ആ വന്നത് ജിബ്രീലാണ്. എന്തിനാണ് വന്നത്? അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ്. അപ്പൊ ജിബ്രീൽ ചോദിച്ച ആ കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത് ദീനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇസ്ലാം കാര്യങ്ങൾ പഠിക്കലും ഈമാൻ കാര്യങ്ങൾ പഠിക്കലും ഇഹ്സാനെ കുറിച്ച് പഠിക്കലും ഒക്കെ ദീനാണ് എന്ന് മനസ്സിലാക്കാം. ഫൽഫിഖ്ഹു ഫീഹി മിൻ അൽഫിഖ്ഹി ഫിദ്ദീൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കൽ ദീനിന്റെ ഫിഖ്ഹിൽപ്പെട്ട, ദീൻ പഠിക്കുന്നതിൽപ്പെട്ടാണ്. വ മജാലിസുഹു മിൻ അഫ്ളലി മജാലിസി ദിക്രില്ലതി ഹിയ മിൻ റിയാദിൽ ജന്ന. സ്വർഗത്തിലെ പൂന്തോപ്പുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മജാലിസു ദിഖർ, അതിന്റെ ആ മജാലിസു ദിഖറുകളിൽ അഫ്ളായ ഒരു മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസ്. വഹി അഫ്ളു മിൻ മജാലിസി ദിഖ്രി ഇസ്മില്ലാഹി ബിത്തസ്ബീഹി വത്തഹ്മീദി വത്തക്ബീർ. അല്ലാഹു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെയൊക്കെ പറയുന്ന മജ്ലിസു ദിഖർ, അത്തരം ദിഖറുകളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് ഇത്തരം ദിഖർ സദസ്സുകൾ. അത്തരം മജ്ലിസുകളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് ഇത്തരം മജ്ലിസുകൾ. ലിഅന്നഹ ദാഇറത്തുൻ ബൈന ഫർദി ഐനിൻ ഔ ഫർദി കിഫായ വദ്ദിഖറുൽ മുജറദ് തതവ്വുഉൻ മഹ്ദുൻ. കാരണം ദീനു പഠിക്കുക എന്നത് ഒന്നല്ലെങ്കിൽ ഫർദു ഐനാണ് അല്ലെങ്കിൽ ഫർദു കിഫായാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ എന്തായാലും ദീനിന്റെ ഇൽമുകൾ പെടുള്ളൂ. ഒന്നല്ലെങ്കിൽ ഫർദു ഐനാണ് അല്ലെങ്കിൽ ഫർദു കിഫായാണ്. എന്നാൽ വദ്ദിഖറുൽ മുജറദ് എന്നാൽ കേവലം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലലാകട്ടെ, മുജറദു തതവ്വുഉൻ അത് കേവലം സുന്നത്ത് മാത്രമാണ്. وقد دخل بعض السلف مسجد البصرة فرأى فيه حلقتين في احداهما قاص وفي الاخرى فقيه يعلم الفقه. സലഫുകളിൽ പെട്ട ഒരാൾ ബസറയിലുള്ള ബഗ്ദാദിലുള്ള ഒരു മസ്ജിദിൽ പ്രവേശിച്ചു. അവിടെ ഉള്ള മസ്ജിദിൽ രണ്ട് ഹൽഖകൾ, രണ്ട് സദസ്സുകൾ അദ്ദേഹം കണ്ടു. ഫി ഇഹ്ദാഹുമ ഖാസ്, അതിൽ ഒരാൾ ആൾക്കാരെങ്ങനെ പ്രസംഗിച്ച് ആളുകളെ വഅള് നടത്തുന്ന ഒരു പ്രാസംഗികനാണ് ഒരു സദസ്സിലുള്ളത്. വഫിൽ ഉഖ്ര ഫഖീഹുൻ യുഅല്ലിമുൽ ഫിഖ്, മറ്റൊരു സദസ്സിലുള്ളത് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഫഖീഹ, ഒരു ഹലാൽ ഹറാമുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന, ദീന് പഠിപ്പിക്കുന്നയാളാണ്. മറ്റൊരിടത്തുള്ള പ്രസംഗമാണ്. ഇവിടെ ഉള്ളതോ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പഠന ക്ലാസ്സും വേറൊരു സ്ഥലത്ത് പ്രസംഗവുമാണ്. ഒരു സ്ഥലത്ത് പഠന ക്ലാസ്സും വേറെ സമയത്ത് പ്രസംഗവുമാണ്. ഫസല്ല റക്അതൈൻ, അപ്പൊ ഇയാൾ ഇത് രണ്ടും കണ്ടപ്പോ ഏതിൽ പോകണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാത്തത് കൊണ്ട് ഫസല്ല റക്അതൈൻ, രണ്ട് റക്അത്ത് നിസ്കരിച്ചു. വസ്തഖർ അല്ലാഹു ഫിൽ ജുലൂസി ഇഹ്ദാഹുമ, ഇതിലേതിലാണ് ഇരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അയാൾ അള്ളാഹുവിനോട് ഇസ്തിഖാറ നടത്തി. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാന തആലയോട് ഇസ്തിഖാറത്തിന്റെ ദുആ നടത്തി, ഇതിൽ ഏതാണ് നല്ലത് എന്ന് കാണിച്ചു തരാനുള്ള ദുആ നടത്തി. ഫനഅസ, അങ്ങനെ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ചെറിയ ഉറക്കം വന്നു, അദ്ദേഹം ചെറുതായി ഒന്ന് മയങ്ങി. ഫറഅ ഫീ നൗമിഹി ഖായിലൻ യഖൂലു ലഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അവ ഖദ് സവൈത ബൈനഹുമ, നീ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സമമാക്കുകയാണോ, അതല്ലെങ്കിൽ ഇതിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലേ. ഇൻ ഷിഅത അറൈനാക മഖഅദ ജിബ്രീലിൻ അലൈഹി സലാം മിൻ ഫുലാൻ, അവിടെ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം, ഈ സംഭവത്തിലുള്ള ഉദ്ദേശം, അവിടെ ദീനു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് എത്രമാത്രം അടുത്താണ് ജിബ്രീൽ ഇരിക്കുന്നത് എന്ന കാര്യം വേണമെങ്കിൽ നിനക്ക് ഞങ്ങൾ കാണിച്ചു നൽകാം. രണ്ടാൾക്കാരുണ്ട്, ഒന്ന് പ്രാസംഗികനാണ്, ഒന്ന് പഠിപ്പിക്കുന്നവനാണ്. ആ പഠിപ്പിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നിന്ന് ജിബ്രീൽ എത്രമാത്രം അടുത്താണ് ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നിനക്ക് ഞങ്ങൾ കാണിച്ചു നൽകാം എന്ന് ഇദ്ദേഹം, ഈ വ്യക്തി ഉറക്കത്തിൽ ഈ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫഖീഹിന്റെ അടുക്കൽ പോയി ഇരുന്നു. നമ്മുടെ നാട്ടിൽ അല്ലാഹു മുസ്താൻ, പ്രത്യേകിച്ച് ഈ സമ്മേളനങ്ങളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് എന്താ പറയാ, വേദി ഒന്നിൽ പ്രസംഗങ്ങളായിരിക്കും ഉണ്ടാവുക, വേദി രണ്ടിലോ അല്ലെങ്കിൽ വേദി നാലിലോ അഞ്ചിലോ ഒക്കെ എന്താ ഉണ്ടാവുക, പഠന ക്ലാസ്സുകളാണ്. അവിടെ ആകെ അഞ്ചാറ് ആൾക്കാർ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് സംഘടിപ്പിക്കുന്നതിന്റെ കൺവീനറും പിന്നെ കുറച്ച് ആൾക്കാരും. നമ്മുടെ ആളുകൾ അവർ വലുതായി കാണുന്നത് എന്താണ്, പ്രസംഗമാണ്, നല്ല പ്രസംഗമാണ്, നല്ല എന്തായിരുന്നു ഇത്ര പ്രസംഗം എന്നാണ് ആളുകൾ പറയാറുള്ളത്. അല്ലാഹു അൽ മുസ്തആനു അലൈഹി തുക്കലാം. وسنذكر فيما بعد النصوص الدالة على فضل العلم على انواع العبادات من الذكر وغيره ان شاء الله تعالى. കുറച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദിക്റിനേക്കാൾ കൂടുതൽ ഇൽമു പഠിക്കുന്നതിനാണ് ഫളൽ ഉള്ളത് എന്ന വിഷയത്തിലുള്ള ചില തെളിവുകൾ നമ്മൾ ഈ പുസ്തകത്തിൽ എടുത്തു കൊടുക്കുന്നതാണ്. വകാന സയ്ദ് ഇബ്നു അസ്ലം മിൻ ജുല്ലത്തി ഉലമാഇൽ മദീന. സയ്ദ് ഇബ്നു അസ്ലം അദ്ദേഹം മദീനയിലുള്ള ഉലമാക്കളിൽ പ്രമുഖനായിരുന്നു. അദ്ദേഹം മറ്റൊരു സംഭവം പറയാം. വകാന ലഹു മജ്ലിസുൻ ഫിൽ മസ്ജിദ് യദ്കുറു ഫീഹി തഫ്സീർ വൽ ഹദീസ് വൽ ഫിഖ് വഗൈറു ദാലിക്. അദ്ദേഹത്തിന് മസ്ജിദിൽ ഒരു ദറസുണ്ടായിരുന്നു. ആ ദറസിൽ അദ്ദേഹം തഫ്സീർ, ഹദീസ്, ഫിഖ് എന്നിവ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഫജാഅ ഇലൈഹി റജുലുൻ ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇന്നി റഅയ്തു ബഅദ അഹ്ലി സമാഇ വഹുവ യഖൂലു ലി അഹ്ലി ഹാദൽ മജ്ലിസ്, ആകാശ ലോകത്തുള്ള ചില ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നവരെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, ഹാഉലാഇ ഫീ റൗളാതിൽ ജന്നാതി ആമിനൂൻ, ഈ ആളുകൾ സ്വർഗത്തിലുള്ള പൂന്തോപ്പുകളിൽ സമാധാനപൂർവ്വം ഇരിക്കുന്നവരാണ്. ثم اراه انزل على اهل المجلس حوتا طريا ووضعه بين ايديهم. പിന്നീട് ഞാൻ ആ പറയുന്ന ആകാശത്തുള്ള വ്യക്തികളിൽ ഒരാൾ ഇവിടെ മജ്ലിസിൽ ഇരിക്കുന്ന, ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ഒരു നല്ല ജീവനുള്ള മത്സ്യത്തെ അവർക്കിടയിലേക്ക് ഇട്ടുകൊടുത്തത് ഞാൻ കണ്ടു, സ്വപ്നം കാണുന്നു. وَجَاءَ إِلَيْهِ رَجُلٌ فَقَالَ لَهُ, എന്നിട്ട് സ്വപ്നത്തിൽ ഈ ദർസിലേക്ക്, അതായത് സയ്ദ് ഇബ്നു അസ്ലമിന്റെ ദർസിലേക്ക് ഒരു വ്യക്തി വരുന്നത് ഞാൻ കണ്ടു. فقال له, അദ്ദേഹം സയ്ദ് ഇബ്നു അസ്ലമിനോട് പറഞ്ഞു, إِنِّي رَأَيْتُ النَّبِيَّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَأَبَا بَكْرٍ وَعُمَرَ رَضِيَ اللَّهُ عَنْهُمَا خَرَجُوا مِنْ هَذَا الْبَابِ وَالنَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَقُولُ, ഞാൻ അള്ളാഹിന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്വപ്നത്തിൽ കണ്ടു, അവരിത് ഈ വാതിൽ നിന്ന് പുറത്തേക്ക് പോകുകയും അവർ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇൻതലഖു ബിനാ ഇലാ സയ്ദിൻ നുജാലിസുഹു വനസ്മഉ മിൻ ഹദീസിഹി, നമുക്ക് സയ്ദിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ഇത് സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ വഹയിന്റെ അനേകം ഇനങ്ങൾപ്പെട്ട ഒരു ഇനമാണ്. ഇത് ദലീലല്ല, തെളിവല്ല, എങ്കിൽ കൂടി അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള വഴികളിൽ ഒന്നാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള അനേക വഴികളൊന്ന് സ്വപ്നങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്ദ് ഇബ്നു അസ്ലമിന്റെ സദസ്സിൽ ഇരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി ഇദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. فلم يبق زيد بعد هذه الرؤيا الا قليلا حتى مات رحمه الله تعالى. ഈ
സ്വപ്നം അത് ഇദ്ദേഹം വന്നു പറഞ്ഞതിനു ശേഷം പിന്നീട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സയ്ദ് ഇബ്നു അസ്ലം ജീവിച്ചത്. ومع ما ذكرنا من تفضيل العلم على القصص فالعالم لا يستغني احيانا عن موعظه الناس والقصص عليهم.
ഇതെല്ലാം നമ്മൾ പറഞ്ഞത് കഥ പറച്ചിൽ തീരെ പാടില്ല എന്നല്ല, കഥ പറച്ചിൽ അല്ല എന്ന് പറയാൻ പറ്റുക, ഉപദേശങ്ങൾ തീരെ നൽകാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ തീരെ കേൾക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചില സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഉപദേശങ്ങളും വാദുകളും ആവശ്യമായി വരും. വഇസാലത്തിൽ ഖസ്വത്തി അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള കാഠിന്യം നീക്കാൻ അത് ചിലപ്പോൾ ആവശ്യമാണ്. ചിലപ്പോൾ പ്രസംഗങ്ങളൊക്കെ ഒരു നല്ല ഉപദേശം വാദു നൽകേണ്ടി വരും, എപ്പോൾ നോക്കിയാലും പഠിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചില സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹിന്റെ അദാബിനെ കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില സമയത്ത് പ്രസംഗിക്കേണ്ടി വരും. ബിത്തസ്കീരി ബില്ലാഹി വഅയ്യാമി, അള്ളാഹുവിന്റെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, അതുപോലെ അള്ളാഹുവിന്റെ ദിനങ്ങൾ, അള്ളാഹിന്റെ ദിനങ്ങൾ എന്നാണ് പരലോകം, പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അതുപോലെ ഉള്ള കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ ആവശ്യം വരും. ഫഇന്നൽ ഖുർആന യസ്തമിലു അലാ ദാലിക കുല്ലി, കാരണം ഖുർആനിൽ ഈ പറഞ്ഞ എല്ലാ കാര്യമുണ്ട്. ഖുർആന് വെറും മസലകൾ മാത്രമാണ് ഉള്ളത് അല്ല, ഖുർആൻ ചിലപ്പോൾ പരലോകത്തെ കുറിച്ചുണ്ട്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇടകലർത്തി ഇടക്കാതും ഇടക്ക് ഇതുമൊക്കെ പറഞ്ഞു കൊടുക്കണം. വൽ ഫഖീഹുൽ ആലിമു ഹഖൻ ഹുവ മൻ ഫഹിമ കിതാബല്ലാഹ വത്തബഅ മാ ഫീഹ്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഫഖീഹ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പറഞ്ഞതിന് ചുരുക്കം, ആദ്യം നമ്മൾ പറഞ്ഞു ദിക്റിന്റെ സദസ്സുകളെക്കാൾ കൂടുതൽ ഫളലായത് അഫ്ളലായത് ഇൽമിന്റെ സദസ്സുകളാണ്. ഇൽമിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ കാണാം. ഒന്ന് വാളിന്റെ സദസ്സുകൾ, പ്രസംഗം. രണ്ട് ദീന് പഠിപ്പിക്കുന്ന സദസ്സുകൾ. അത്തരം സദസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്വർ ആയിട്ടുള്ളത് ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളാണ്. അതിനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. വലിയ പ്രാസംഗികരായി മാറാനല്ല, ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകളായിട്ട് മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രാസംഗികർ ഇവിടെ ധാരാളം ഉണ്ട്. പ്രസംഗിക്കാൻ ആർക്കും കഴിയുകയും ചെയ്യും. കുറച്ചു കാലം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രസംഗം എളുപ്പമായി മാറും. പക്ഷെ ജനങ്ങളെ പഠിപ്പിക്കുക, അവരെ ക്ഷമിച്ച്, അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, അവർക്ക് പറഞ്ഞു കൊടുത്ത്, വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്ത്, പതുക്കെ പതുക്കെ അവരെ ഇദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പണിയുള്ള പ്രയാസമുള്ള പണി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് പോയാൽ കുറെ പ്രാസംഗികരായി നാട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്താ പോലെ ആ മർക്കസിൽ പോലെ ശരി പ്രസംഗം കണ്ടില്ലേ, അങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾ കുറെ പ്രാസംഗികരായി മാറേണ്ടതുമില്ല. മാത്രമല്ല സലഫുകൾ പലരും ഉസ്വാസുകളെ, കഥ പറച്ചിലുകാരെ, പ്രസംഗികരെ, അത് മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളെ ധാരാളമായി എതിർത്ത വാക്കുകൾ ധാരാളം കാണാൻ പറ്റും ഈ വിഷയത്തെ. മാത്രമല്ല അഖ്ബാറുൽ ഖുസ്സാസ് എന്ന പേരിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പുസ്തകം തന്നെ ഉണ്ട്, അഖ്ബാറുൽ ഖുസ്സാസ്. അത് തഹ്ഖീഖ് നടത്തിയ വ്യക്തിക്ക് ഈ വിഷയത്തിൽ വേറെ പുസ്തകമുണ്ട്. അദ്ദേഹം ആ വിഷയത്തിലുള്ള ഒരു തർത്തീബോട് കൂടിയുള്ള പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ധാരാളം ആധാറുകൾ സലഫുകൾ സഹാബികൾ ബഹുഭൂരിപക്ഷവും ഇത്തരം വഅദ് പറയുന്ന ആളുകളെ, അതിന് മാത്രമായിട്ട് നടക്കുന്ന ആളുകളെ ആക്ഷേപിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ വെറും വഅദ് പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇടക്ക് വഅദ് പറയണം. ചില സമയത്ത് ആൾക്കാരുടെ തെറ്റുകളും തിന്മകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വഅദ് പറയാം. ഖുതുബ, ഖുതുബയിൽ ബോർഡ് മെയ്ത് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഖുതുബയിൽ നമ്മൾ പ്രസംഗിക്കാനേ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എന്തായിരുന്നു? ഖുതുബയിൽ പ്രസംഗിക്കലായിരുന്നു. അവിടുത്തെ ഹദീസുകൾ കാണാം, നബിയുടെ മുഖം ചുവക്കാറുണ്ട്, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുവക്കാറുണ്ട്, വടി ചുഴറ്റി നബി പ്രസംഗിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് കയ്യിലുള്ള വടിയൊക്കെ ചുഴറ്റിയിട്ടാണ് പ്രസംഗിക്കാറുള്ളത്. ഒരു സേനാനായകൻ തന്റെ ആളുകൾക്ക് കൽപ്പന കൊടുക്കുന്നത് പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം. ശബ്ദമുയരും, അവിടുത്തെ കണ്ണുകൾ ചുവക്കും, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിരുന്നത്. പ്രസംഗിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങി സംസാരിക്കരുത്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വളരെ പതുക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ പോലെ. ഖുത്ബയുടെ സമയത്ത് റസൂലുള്ളയുടെ സുന്നത്ത് ശക്തമായി പ്രസംഗിക്കല, അപ്പൊ ആ സുന്നത്ത് പിൻപറ്റണം. എന്നാൽ പഠിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ മൂന്ന് തവണ ഒരേ കാര്യം ആവർത്തിക്കാറുണ്ടായിരുന്നു അല്ലെ? ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മൂന്ന് തവണ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഹിഫ്ലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഒറ്റ തവണ പറഞ്ഞ് അവസാനിപ്പിക്കല്ല, മൂന്ന് തവണ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു തവണ കേട്ട് രണ്ടാമതൊന്നും കൂടി മൂന്നാമതൊന്നും കൂടി കേട്ടാൽ ചിലപ്പോൾ മനസ്സിൽ കുറച്ചുകൂടി ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രസംഗത്തിന്റെ സമയത്ത് പ്രസംഗം, പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകൾ കൂടുതലും പഠിപ്പിക്കുന്ന സദസ്സുകളായിരുന്നു. ഇപ്പൊ കൂടുതൽ അവിടുത്തെ വീടുകളിൽ, അവിടുത്തെ വീട്ടിലും അവിടുത്തെ മസ്ജിദിലുമായി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരാൾ പിന്നെ സകാത്ത് പിരിക്കാൻ പോയി. സകാത്ത് പിരിക്കാൻ പോയിട്ട് അയാൾക്ക് ചില ആളുകൾ കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തു. സകാത്ത് പിരിക്കാൻ വന്ന ആളാണ്. സകാത്തിന്റെ ഒപ്പം കുറച്ച് സമ്മാനം അയാൾക്ക് വ്യക്തിപരമായി കൊടുത്തു. അപ്പൊ അയാൾ പള്ളിയിൽ തിരിച്ചെത്തി, സകാത്തിന്റെ സമ്പാദ്യമൊക്കെ അയാൾ മാറ്റി വെച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഹാദാലക്കും വഹാദാലി, ഇത് എന്റേതാണ്, ഇതൊക്കെ ബൈത്തുൽ മാലിലേക്കുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിന്റെ മേലെ കയറി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുന്നത്ര കൈകൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, അവർ ഇപ്രകാരമൊക്കെ പറയുന്നു. അവരെന്താ പറയുന്നത്? ഹാദാ ലി വഹാദാ ലക്കും, ഇത് ഞാൻ എനിക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അവന്റെ വീട്ടിൽ പോയിരിക്കട്ടെ, എന്നിട്ട് അവൻ എനിക്കുള്ളത് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ സമ്പാദ്യം അവന് കിട്ടുമോ എന്ന് നോക്കട്ടെ. അവൻ എന്തുകൊണ്ടാ ഈ സമ്പാദ്യം കിട്ടിയ എന്തുകൊണ്ടാ? സക്കാത്ത് പിരിക്കാൻ പോകണ്ടാണ്. അവനൊരു വീട്ടിലിരുന്ന ആൾക്കാർ കൊണ്ടു കൊടുക്കോ? ഇല്ല. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞ, ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? സമ്മാനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. അവർ സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ഇന്ന് വേറൊരു പാഠം എന്താണ് ഉള്ളത്? ഒരു തെറ്റ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പോലല്ല, മറിച്ച് ശക്തമായി അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുന്നത് വരെ എന്ന് ചില ഹദീസുകൾ കാണാം കൈകൾ ഉയർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. മാത്രമല്ല അവിടെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാം, ഹൽബല്ലഗ്തു, ഞാൻ അള്ളാഹുവെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മേൽ നിന്ന് തന്നെ ചോദിച്ചതായി ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗം, ക്ലാസ് വയ്ക്കുന്ന സമയത്ത് ക്ലാസ്, ഇങ്ങനെ രണ്ടിനെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅഫഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക നബി മുഹമ്മദ്.